ഇപ്പോൾ കർത്താവിന് വലിയൊരു ദാസൻ പി എ അബ്രഹാം കാനവച്ചൻ അവർകൾ മുന്നോട്ട് കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിക്കും.
ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത് ദൈവസാന്നിധ്യമുള്ള ഒരു സ്ഥലമാണല്ലോ. യാക്കോബ് ഒരു ദിവ്യ സ്വപ്നം കണ്ട് ഞെട്ടിയെഴുന്നേറ്റ് പറഞ്ഞ വാക്കുകൾ, അതെ, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. പക്ഷെ അടുത്തത് അല്പം ഖേദകരമാണ്, ഞാനും അതറിഞ്ഞില്ല. പ്രിസ്ലോ, അങ്ങനെ വരരുത്. ആലയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ പരിചയത്തിൽ ഒരു സ്ട്രക്ചർ കാണാൻ എന്തെങ്കിലും ഒന്നുണ്ടായിരിക്കണം. എന്നാൽ വേദപുസ്തകത്തിൻ്റെ സാമാന്യ ജ്ഞാനം പ്രാപിച്ച ആൾക്കറിയാം, തലയണയായിട്ട് വെച്ച് കിടന്ന ഒരു കല്ലല്ലാതെ അതിൻ്റെ കൂടെ വെക്കാനൊരു കല്ലുകൂടെ അവിടെ ഇല്ലായിരുന്നു. ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഇതൊരാലയമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എന്നേക്കാൾ തമിഴ് ഭാഷയൊക്കെ അറിയാവുന്ന ആളുകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആലയം എന്ന് പറഞ്ഞാൽ ദൈവം വ്യക്തിയിൽ ലയിച്ചു ചേരുന്ന അനുഭവം എന്നാണ്. റൈസറോ, ദൈവവും തൻ്റെ ഭക്തനുമായി ഒന്നിച്ച് അതെ സഹനിദ്ര ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിയൻ അനുഭവിക്കുന്ന സ്ഥലമാണ് ആലയം. അതിനൊരു കെട്ടിടം ഉണ്ടാകണമെന്നില്ല എന്ന് തന്നെയല്ല, നമുക്കറിയാമല്ലോ ആരാധനയുടെ പരിണാമം. നമ്മൾ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ യാക്കോബ് കണ്ട ഒരു കല്ല്, തലയണയായി വെച്ച ഒരു കല്ല്, അത് കഴിഞ്ഞിട്ട് പിന്നീട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്ന ഒരു ടെൻ്റ്, ഒരു കൂടാരം, തുണി കൊണ്ടും തടി കൊണ്ടും മറ്റും ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ലോഹവസ്തുക്കളും ഉണ്ടാകാം. അതുകൊണ്ടുണ്ടാക്കിയ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ടെൻ്റ്, കൂടാരം. എന്നാൽ അത് കഴിഞ്ഞ് ദൈവത്തിന് ഒരാലയം, സ്ഥിരവാസം ഉണ്ടാകണമെന്നുള്ള ആ ആശയം അനുസരിച്ച് ശലോമോന് ദൈവം അതിനുള്ള ഒരവസരം, അല്ല ഒരു ഭാഗ്യം കൊടുത്തു. അത് വളരെ മനോഹരമായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല. എന്നാൽ ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു കാര്യം ആലയം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്. ശേബാരാജ്ഞി വരെയും കണ്ട് അഭിനന്ദിച്ച ആ ഗംഭീരമായ ആരാധന സ്ഥലം നെബുക്കദ്നേസർ രാജാവ് വന്ന് ഇടിച്ച് തകർത്ത് കളഞ്ഞു എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അതിനേക്കാൾ അല്പം കൂടെ ഗ്ലാമർ കുറഞ്ഞ വേറൊരു ആലയം ഉണ്ടായി. അതിൻ്റെ ചരിത്രമൊന്നും ഞാൻ വിവരിക്കുന്നില്ല. അതും നശിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് അല്പം കൂടെ വ്യത്യസ്തമായ ഒരു ആലയം ഹേറോദാവ് ഉണ്ടാക്കി. ആ ആലയത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ കർത്താവ് ആലയത്തിൽ പോവുകയും മറ്റും ചെയ്തത്. എന്നാൽ ദുഃഖകരമായ ഒരു കാര്യം ഞാൻ പറഞ്ഞ ആ ഭാഗം വിടുന്നു. ആ മൂന്നാമത്തെ ദേവാലയവും ഇന്ന് ലോകത്തിലില്ല. ആലയം ദൈവം സ്ഥാപിക്കുന്നതാണെന്ന് പറയുമ്പോൾ തന്നെ ആലയത്തിന് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ ആലയം നശിപ്പിക്കപ്പെടും. അതിന് ദൈവം തന്നെ കൽപ്പന കൊടുക്കും. നെബുക്കദ്നേസർ രാജാവിനെ ദൈവം ഉണർത്തി വിട്ടെന്നാണ് വേദവസ്ഥത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്ത് ഭയങ്കരമായ ഒരു ആശയമാണ്. എന്നാൽ നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഇന്ന് ആലയമുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ഞായറാഴ്ചയൊക്കെ കൂടി ഇന്ന് ആരാധിക്കുന്ന ആ ആലയം അതല്ല വാസ്തവത്തിൽ ആലയം. സഭയാം ദേവാലയം. ആലയമാകുന്ന സഭയല്ല, സഭയാകുന്ന ദേവാലയം. വേഗത്തിൽ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ആശിക്കുന്നു. താമസിച്ചു പോയാലോ ആ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. പ്രിയരെ, ദൈവദാസന്മാരെ എനിക്ക് മുമ്പേ സൂചിപ്പിച്ച ചില ആശയങ്ങളെ കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. ഈ ഭൗതിക ചിന്താഗതികൾ ഒരല്പം മാറ്റിവെച്ചിട്ട് ആത്മീയമായ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാകട്ടെ. ഈ സഭയുടെ മർമ്മം, എക്ലീസിയോളജി എന്ന് പറയുന്ന ആ വലിയ വിഷയം മറ്റ് പല വിഷയങ്ങൾ അവതരിപ്പിച്ചതുപോലെ തന്നെ വളരെ വിദഗ്ധമായി അവതരിപ്പിച്ച ഒരു ശ്രേഷ്ഠനായിരുന്നല്ലോ പൗലോസ്ലിഹ. പ്രത്യേകിച്ച് എപ്പേസിയ ലേഖനം സഭയെ കുറിക്കുന്ന ഒരു ലേഖനവും കൂടിയാണ്. ആ ആശയത്തിൽ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗവും നിർത്തുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. നിങ്ങൾ ഞായറാഴ്ച തോറും ദൈവത്തിന്റെ മന്ദിരത്തിൽ പോയിരിക്കുന്നല്ല, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. നിങ്ങൾക്ക് വെയിൽ കൊള്ളാതിരിക്കാനും മഴ നനയാതിരിക്കാനും ഒരു ഷെൽട്ടർ ഉണ്ടെങ്കിൽ അതൊരു ഷെൽട്ടറാണ്, അതല്ല മന്ദിരം, അതല്ല സഭ. നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം. ഈ ദർശനത്തിലേക്ക് മടങ്ങി വന്നാലുണ്ടല്ലോ പള്ളിവഴക്കും ഒന്നും ഉണ്ടാകുക. പോലീസിന്റെ അകമ്പടിയോടുകൂടി ധൂപം വെക്കുന്നു, കുർബാന അർപ്പിക്കുന്നു, അങ്ങനെ. അത് ഈ മന്ദിരം എന്താന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അടുത്ത വാക്യം, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവന് അതിന്റെ ഒരു ഭയങ്കര നശിപ്പിക്കാൻ പോലുള്ള അവകാശമില്ലേ. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം, എന്താ അതിന്റെ അർത്ഥം ഞാൻ വേഗത്തിൽ ഒന്ന് പറയാം. ഞാന് നമ്മുടെ കർത്താവിന് ഒരിക്കൽ എന്നെ തീറെഴുതി കൊടുത്തു, ഉഭയസമ്മതം ചെയ്തു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു പത്രേ എന്ന് പറഞ്ഞു. ആ എഗ്രിമെന്റ് നമ്മളൊക്കെ ചെയ്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് രക്ഷിക്കപ്പെടുക എന്നൊക്കെയാണ് നമ്മൾ പറയുന്ന ഭാഷ. അങ്ങനെ ചെയ്തിട്ടുള്ളവർ ഒരു കാര്യം ഞാൻ ഉൾപ്പെടെ ഓർക്കണം, നമ്മളെ തന്നെ തീരെഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മേലാൽ നാം നമ്മുടെ വകയല്ല. എന്റെ ശരീരമെന്ന് പറയരുത്, ഇത് ക്രിസ്തുവിന്റെ ശരീരമെന്നേ പറയാവൂ. വൈദലോ ഇന്ന് വലിയ വിശുദ്ധന്മാരാണെന്ന് പറയുന്ന ചില ആളുകളും കൃപാവരം കവിഞ്ഞൊഴുകുന്ന ചില ആളുകളും പ്രൈസലോ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെന്ന് അവനോട് ഞാൻ ഇങ്ങനെ പറയും, ഞാൻ അങ്ങനെ ചെയ്യും. അപ്പൊ കുറെ സമയത്തേക്ക് അവൻ ദൈവത്തിന്റെ മന്ദിരം കയ്യേറി. പ്രൈസലോ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ? നിങ്ങളും അങ്ങനെ തന്നെ. ഈ ഒരൊറ്റ ദർശനം നമ്മൾ അന്വർത്ഥമാക്കി തീർത്താൽ മതി, ഒരു പ്രശ്നവും ഉണ്ടാകി. പക്ഷെ നമുക്കൊക്കെ ഉള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, നാന്തരം ഒരു പ്രസംഗം കാഴ്ചവെക്കും. ആ പ്രസംഗിന്റെ ആളിന്റെ ചിന്താഗതി എന്നാ ചോദിച്ചാൽ, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. പ്രൈസലോ ഞാൻ പറയുന്നത് ആചാരി മുഴക്കോലുമായിട്ട് നടക്കുന്ന ആചാരി നാട്ടുകാരുടെ എല്ലാം വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല നീ മുഴക്കോല് പിടിച്ചുകൊണ്ട് നടക്കുന്നത്, നിനക്ക് വീട് വെക്കാൻ നേരത്തെ ഈ മുഴക്കോലാണ് ഉപയോഗിക്കേണ്ടത്. പ്രൈസലോ എന്റെ ആശയം തെറ്റാണോ? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? പ്രൈസലോ നമുക്ക് എല്ലാവർക്കും ഒരളവ് പോലാണ് ദൈവം തന്നിരിക്കുന്നത്. നല്ല ദൂതുകളാണ് കർത്താവിന്റെ ദാസന്മാര്. എനിക്ക് മുമ്പേ പറഞ്ഞത്, ഞാനൊരു കാര്യം ഓർത്തു. യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ കുറച്ച് വാക്കുകളെ പറഞ്ഞുള്ളൂ, പല പ്രാവശ്യം പറഞ്ഞില്ല, വേറെ പലരും അത് പറഞ്ഞില്ല. എന്നാൽ നല്ല മനസാക്ഷിയുള്ളവർ ആ വാക്കുകൾ കേട്ടിട്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഗുണപ്പെടാനുള്ളവന് ഒറ്റ പ്രസംഗം. ഈ സൈക്കോളജിക്കലായിട്ട് പറഞ്ഞാല് ഒന്നാമത്തെ പ്രസംഗത്തിൽ മാനസാന്തരപ്പെടാതെ രണ്ടാമത്തെ പ്രസംഗവും മൂന്നാമത്തെ പ്രസംഗവും ഒക്കെ കേട്ടിരുന്നാൽ സെർമൺ പ്രൂഫ് എന്ന് പറയുന്ന ഒരു മനോഭാവം നമ്മളിലുണ്ടാകും. അതായത് പിന്നെ എത്ര ഉഗ്രം പ്രസംഗം നടന്നാലും അത് നമ്മൾ യേശുകയില്ല. പ്രസംഗം കേട്ടെങ്കിൽ തഴമ്പായി പോകും. ആ ഈ മുമ്പേ എനിക്ക് മുമ്പേ പ്രസംഗിച്ച കർത്താവിന്റെ ദാസന് സങ്കീർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചും എനിക്കൊരു അഭിപ്രായമുണ്ട്. അതായത് സങ്കീർത്തന വാക്യങ്ങൾ തന്നെ വേണമെന്നില്ല. സങ്കീർത്തനം വേദപുസ്തകത്തിൽ അങ്ങ് മാറ്റിയാലും പിന്നെയും ശാപവാക്യങ്ങളുണ്ട്. ബൈസലോ ബൈസലോ യെരുശലേമേ യെരുശലേമേ പ്രവാചകന്മാരെ കൊല്ലിച്ചവളെ, അത് മാറ്റി വന്നാൽ അവസാനം പിന്നെ ഭേദവത്വം വായിക്കാനിടയി. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു, എസയ്യാ പ്രവചനവും വായിക്കാനൊക്കത്തി. വിശുദ്ധിയുള്ളവർക്കെല്ലാം വിശുദ്ധമാണ്. നമുക്ക് വരുന്ന കുഴപ്പം എന്താണെന്ന് ഞാൻ പറയാം. വേദപുസ്തകത്തിന്റെ കുറ്റമല്ല, നമ്മുടെ കുറ്റമാണ്. അതായത് ഏതെങ്കിലും ഒരു വാക്യം സഭാപാർശ്വ വായിക്കുമ്പോൾ കൃപയില്ലാത്ത ഒരുത്തനാണ് അടുക്കലിരിക്കുന്നവനോട് പറയുന്നത്, അത് അവനിട്ടാണ്. നല്ലവൻ സാക്ഷിയുള്ളവനാണെങ്കിൽ അത് എന്നെ കുറിച്ചാണെന്ന് പറയും. നമ്മളിലാ വ്യത്യാസം ഉണ്ടാകേണ്ടത്, ബൈബിളിലല്ല വ്യത്യാസം ഉണ്ടാകേണ്ടത്. പോലീയ പോസ്മെറ്റി തിയോളജി എന്ന് കർത്താവിൻ ദാസം പറഞ്ഞില്ലേ, ആ പോസ്മെറ്റി തിയോളജി വാസ്തവത്തിൽ ഉണ്ടായത് പിശാചിന്റെ ഉള്ളിൽ നിന്നാണ്. അത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ വക്താക്കൾ നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉണ്ട്. അവർ സങ്കീർത്തനം വായിക്കാറില്ല, സങ്കീർത്തനം വായിക്കാറില്ല. ഞാൻ അവരിൽ നിന്ന് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അത് എന്താ വായിക്കാത്തത് ഞാൻ ഒരാളിനോട് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്, സങ്കീർത്തനം മുഴുവൻ കൂവലും കരച്ചിലുമാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല പോലും, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്ന്. പൈസലോ ദൈവമക്കളെ, 39 പുസ്തകങ്ങളാണല്ലോ പഴയ നിയമത്തിൽ മൊത്തത്തിലുള്ളത്. ക്രിസ്തുവിന് ശേഷമാണ് 27 പുസ്തകങ്ങൾ ജനിച്ചത്. ആ 39 പുസ്തകങ്ങളെ നമ്മുടെ കർത്താവ് വിമർശിച്ചത് അല്ലെങ്കിൽ വിലയിരുത്തിയത് ഞാൻ വേഗത്തിൽ നിന്ന് പറയാം. ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ന്യായപ്രമാണത്തിൽ. അടുത്ത കളക്ഷൻ സങ്കീർത്തനങ്ങളാണ്, പ്രവാചക പുസ്തകങ്ങളാണ്, സങ്കീർത്തനങ്ങളും. ഇതിലെല്ലാം എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇതെല്ലാം കർത്താവിന്റെ ചൂണ്ടുവലകളാണ്. വേദപുസ്തകം കാണാപ്പാഠം പഠിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട്, നല്ലത് തന്നെ. പക്ഷേ ബൈബിളിന്റെ അന്തസാരം നീ മനസ്സിലാക്കണം. 39 പുസ്തകങ്ങൾ വരുവാനിരിക്കുന്ന ഒരു വ്യക്തിയെ മുന്നോട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 27 പുസ്തകങ്ങൾ വന്ന ഒരു വ്യക്തിയെ പുറകോട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ നടുവിലാണ് നിങ്ങൾ ഞാനും ഇവിടെ ആയിരിക്കുന്നത്. വേദപുസ്തകത്തിന്റെ സമ്മറി എന്ന് പറയുന്നത് യേശുവാണ്, യേശുവാണ്. യേശുവിനെ എടുത്ത് മാറ്റിയാ പിന്നെ വേദപുസ്തകം ഒന്നുമില്ല. ഈ മർമ്മം നമ്മളിത് മനസ്സിലാക്കണം. സമയമുണ്ടായിരുന്നെങ്കിൽ ഒരു ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമെന്ന നിലയിൽ എനിക്കിതിനെ ദീർഘമായി ഉപന്യസിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഞാന് എനിക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഈ 12 അപ്പോസ്തോലന്മാരെ കൊണ്ട് നമ്മുടെ കർത്താവിന് താൻ ഉദ്ദേശിച്ച ഏതോ ഒരു കാര്യം പൂർത്തിയാക്കാൻ, കർത്താവിന്റെ കുഴപ്പമല്ല, പൂർത്തിയാക്കാൻ നമുക്ക് കുറവുള്ളത് കൊണ്ട് നമ്മളെ കൊണ്ട് അത് സാധ്യമല്ലാത്തത് കൊണ്ടായിരിക്കാം കർത്താവ് സ്പെഷ്യൽ അപ്പോസ്തോലനായിട്ടൊരു പൗലോസിനെ വിളിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൈസലോ, എന്റെ ആശയം മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ പൗലോസിന്റെ 14 ലേഖനങ്ങൾ വേദപുസ്തകത്തിൽ നിന്നും മാറ്റിക്കേ, എന്തൊരു വിടവ്, എന്തൊരു വിള്ളല്, അതിനെ ആർക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും? പ്രൈസലോ, പൗലോസിന്റെ ജീവിതം ഒന്ന് കുറുക്കി പറ്റിച്ചെടുത്താൽ അതിൻ്റെ രത്ന ചുരുക്കം യേശു എന്നുള്ളതാണ്. പ്രൈസലോ. ഒത്തിരി പ്രസംഗിക്കാൻ പൗലോസിന് സമയം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ദീർഘമായി പ്രസംഗിക്കും, എന്നാൽ ഒട്ടും സമയം കിട്ടാതെ വന്നാൽ അത് യേശു എന്ന് പറഞ്ഞേച്ചിരിക്കും. ഈ ചിലരുണ്ട് എത്ര സമയം കിട്ടിയാലും സമയം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഖേദിക്കുന്നവരുണ്ട്. ആ ഖേദിക്കുന്ന സമയം കൊണ്ട് വേണമെങ്കിൽ പ്രസംഗിക്കാമല്ലോ. പ്രൈസലോ. ഒരു കോടതിയിൽ വക്കീലന്മാർ വാദത്തിന് വേണ്ടി ഒത്തിരി സമയമെടുക്കും, ഒത്തിരി സമയം. എന്നാൽ വക്കീലന്മാരെക്കാൾ വളരെ കുറച്ച് സമയം മാത്രം എടുക്കുന്ന ഒരാളിനെ എനിക്കറിയാം, ജഡ്ജി. പക്ഷേ പുള്ളി പറഞ്ഞാൽ ഇരുപ്പതായി. ദൈവത്തിന് സ്തോത്രം. സമയത്തിന്റെ ദൈർഘ്യത്തിലൊന്നും കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് പിണങ്ങരുത്, തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ലാസറിന്റെ കല്ലറക്കൽ നമ്മുടെ കർത്താവ് വന്ന് പ്രാർത്ഥിച്ചത് വേദസ്ഥത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. കർത്താവിന്റെ പ്രാർത്ഥന അപ്പടി കാണാം. നമ്മളെ കൊണ്ട് കർത്താവിന്റെ ആ പ്രാർത്ഥനയുടെ സ്ഥാനത്ത് പ്രാർത്ഥിപ്പിച്ചിരുന്നെങ്കിൽ ലാസർ അഞ്ചാം ദിവസത്തിലേക്ക് കടന്നേനെ. എന്നാൽ യേശുവിന്റെ പ്രാർത്ഥന ഷോർട്ട്, പവർഫുൾ, വളരെ ഹ്രസ്വമായിരുന്നു, ശക്തിയുടെ നിറവായിരുന്നു. ഉണ്ടാകട്ടെ എന്ന് അധികാരമുള്ളം കൽപ്പിച്ചാൽ രണ്ടാമത് പറയേണ്ട കാര്യമില്ല. ഒരു ജഡ്ജി തൂക്കാൻ പിരിച്ചിരിക്കുന്ന പറഞ്ഞേച്ച് ഒന്നുകൂടെ ഒന്ന് മൊരടനക്കി ആദ്യം പറഞ്ഞ ശരിയായില്ല, അങ്ങനെ പറയില്ല. അയാൾ പറഞ്ഞതാണ് ശരി. അധികാരമുള്ളവൻ അല്പവാക്കുകൾ പറഞ്ഞാൽ മതി. പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിനാൽ നിറയപ്പെട്ടവനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നത് യഹൂദന്മാര് അടയാളം ചോദിച്ച് നടക്കുന്നു, ഇപ്പോഴും അവർ അടയാളം ചോദിച്ച് നടക്കുക. അതുപോലെ തന്നെ യവനന്മാർ, യവനന്മാരെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഗ്രീസിലുള്ള ആളുകളെയാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും അതിന്റെ വിപുലമായ അർത്ഥത്തിൽ ജെന്റൈൽസാണ്. യഹൂദന്മാരും സഭയും അല്ലാത്തവരെല്ലാം ജാതികളാണ്, യവനന്മാരാണ്. അവരെന്ത് ചെയ്യുന്നു? അവർ ജ്ഞാനമന്വേഷിക്കുന്നു, ജ്ഞാനമന്വേഷിക്കുന്നു, പുതിയ പുതിയ അറിവുകൾ തേടി നടക്കുന്നു. അവർ ഈ രണ്ട് കൂട്ടർ ഓണ്ടവയാണ്, യാത്രയിലാണ്. യഹൂദന്മാര് അടയാളം ചോദിച്ച് നടക്കുന്നു, യവനന്മാർ ഞാനും അന്വേഷിച്ച് നടക്കുന്നു, അവർ യാത്രയിലാണ്. എന്നാ ഞങ്ങളോ? ഞങ്ങൾ യാത്രയിലല്ല, ഞങ്ങൾ ലക്ഷ്യത്തിലെത്തിയവരാണ്. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട പാസ്റ്റൻസാണ്, ഞങ്ങൾ ലക്ഷ്യത്തിലെത്തിയവരാണ്. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മുമ്പേ കർത്താവിന്റെ ദാസന്മാരിൽ പലരും ആയി ടച്ച് ചെയ്ത് എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. ഈ ചിലരുടെ പ്രസംഗത്തില് യേശുക്രിസ്തുവിന്റെ മുൾക്കിരീടം അവർ സ്പർശിക്കാറില്ല. ഒരു മുള്ളുപോലും അവരുടെ ദേഹത്ത് കൊള്ളുന്ന അവർക്ക് ഇഷ്ടമല്ല. ഈ സി വി താരപ്പൻ എന്ന് പറയുന്ന ഒരു മിഷണറി ഈ കുന്നംകുളം തൃശ്ശൂർ ഭാഗത്ത് ജീവിച്ചിരുന്നു. ഞാനവിടെ പോയി പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ സഹോദരന്മാരെ എനിക്ക് അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങളും പാട്ടുപുസ്തകമൊക്കെ തന്നിട്ടുണ്ട്. നല്ല പാട്ടുപുസ്തകമുണ്ട്. ആ പാട്ടില് ഒരു ഒരു ഭാഗം ഞാൻ സമയപരിമിതി പാലിച്ചുകൊണ്ട് തക്ക സമയത്ത് നിർത്തിക്കോളാം. ആ പാട്ടിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്, ഈ ഒരു ചോദ്യമാണ്. ആ പാട്ടിന്റെ പല ഭാഗങ്ങളും ചോദ്യമാണ്. അതിലൊരു ചോദ്യം ഇതാണ്: കാൽവേരി കുരിശിന്മേലെന്നുടെ രക്ഷകനെ ഞാൻ കാണുമ്പോൾ കാണുന്ന ഈ ലോകത്തിൻ മായയിൽ സമയം ഞാൻ ചിലവാക്കാമോ. യേശു എന്റെ രക്ഷകൻ കാൽവേരിയിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ എന്റെ വിലയേറിയ ജീവിതം മായയായ ഇമ്പങ്ങൾക്ക് വേണ്ടി അതിനെ ചെലവാക്കാമോ എന്നാ ഭക്തൻ ചോദിക്കുകയാണ്. അതിന്റെ മറുപടി പാടില്ല എന്നാണ്. അവൻ ഇങ്ങനെ പല ചോദ്യങ്ങൾക്ക് താൻ തന്നെ ചോദിച്ച് മറുപടി കണ്ടെത്തിയ കൂട്ടത്തിൽ അതിന്റെ അവസാന ഭാഗം കേട്ടോണം. ഇതൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ആ ചിലക്ക് ഞങ്ങളോട് പിണക്ക് തോന്നി. അത് ഞങ്ങളോട് പിണങ്ങണ്ട, സി വി താരപ്പനോട് പിണങ്ങ. അത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഒടുവിൽ: മുൾമുടി ചൂടി നടന്നവൻ എന്നുടെ പ്രിയതമനെന്നോർക്കുമ്പോൾ ഞാൻ, മുൾമുടി ചൂടി നടന്നവൻ എന്നുടെ പ്രിയതമനെന്നോർക്കുമ്പോൾ ഞാൻ, പൊന്മുടി ചൂടി നടക്കുന്നവരെ തിരുമേനികൾ എന്നെണ്ണാമോ. ഗുണപ്പെടാനുള്ളത് ആ രണ്ട് വരി മതിയല്ല. എന്റെ നാഥൻ മുൾക്കിരീടം ചൂടി കാൽവരിയിൽ കിടക്കുമ്പോൾ അവന്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്ന ഞാൻ പൊന്മുടി ചൂടാമോ എന്നാ ചോദിക്കുന്നു. എനിക്ക് എന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. നിരാശനല്ല, സാധ്യത കുറവാണ്. എന്താ ഞാൻ പറയാം, ഈ കർത്താവിന്റെ പേരിൽ ഈ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, പെന്തക്കോസ്തുകാർ തന്നെയല്ല, ആ ക്രിസ്ത്യൻ ബോർഡ് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒത്തിരി ആളുകൾ, അവരുടെ നേതാക്കന്മാരൊക്കെ ഇതുപോലെ ഓഡിയൻസായിട്ട് എൻ്റെ മുമ്പിൽ ഒന്ന് ഇരിക്കാനായിട്ട് ഒന്ന് ഏൽപ്പിച്ചു തരികയായിരുന്നെങ്കിൽ ബ്രൈസലോ അവരെ ഒരു ബാലപാഠം പഠിപ്പിക്കണമെന്ന്. ഉപരിപഠനമൊന്നുമല്ല, ബാലപാഠം, അക്ഷരമാല മുതൽ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് പറയാം. പ്രൈസല്ലോ, പ്രൈസല്ലോ. ഞാൻ നിങ്ങളിൽ പലരെ പോലെ ബെന്തിക്കോസ് ജനിച്ച ഒരാളൊന്നുമല്ല, അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളോടും ഔദാര്യം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രൈസല്ലോ. കാരണം ഞാൻ എന്നെ മൂന്നാല് വർഷം പഠിപ്പിച്ച് എനിക്ക് പട്ടം തന്ന് അതുപോലെ എന്നെ സ്നേഹിക്കുകയും വളർത്തുകയൊക്കെ ചെയ്ത മേലധ്യക്ഷന്മാരൊക്കെയും അവരൊക്കെ കർക്കശമായ ഭാഷയിൽ എൻ്റെ വിയോജനക്കുറിപ്പ് അറിയിച്ചിട്ട് ഞാൻ അവരിൽ നിന്ന് വിട്ടുവന്ന ഒരു വ്യക്തിയാണ്. വൈസലോ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ ഞാൻ വന്നെത്തിയ ഇടത്ത് കണ്ടാൽ എനിക്കതിനോട് പൊരുത്തപ്പെടേണ്ട കാര്യമില്ല. വൈസലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ആശയം പറയാൻ പോകുന്നത്. ഈ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് പരിശുദ്ധൻ. ഒരു പരിശുദ്ധൻ വടക്കോട്ട് പോകുമ്പോൾ വേറൊരു പരിശുദ്ധൻ തെക്കോട്ട് വരുന്നു. അവിടെയാ എനിക്ക് വിയോജനക്കുറിപ്പ്. നീ വേദപുസ്തകം വായിച്ചിട്ടുണ്ടോ? പരിശുദ്ധൻ എന്ന് നാമമുള്ളവൻ ഒരുത്തനേ ഉള്ളൂ. നിനക്ക് ഭയമില്ലെങ്കിലും ലജ്ജയില്ലേ? ഞാൻ പല കൺവെൻഷൻ ഈയിടെ തന്നെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, മുഖ്യമന്ത്രി എത്ര മൂത്താലും പ്രധാനമന്ത്രി ആവുകയായിരുന്നു. പ്രൈസ്തല്ലോ. ഓരോരുത്തരും അവനവൻ്റെതായിട്ടുള്ള ഒരു പരിധി വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് അനുതാപത്തിന്റെ അടിസ്ഥാനത്തിൽ മനസാക്ഷിക്ക് കഴുകൽ പ്രാപിച്ച ഒരു വ്യക്തിക്ക് വേദപുസ്തകം കൊടുക്കുന്ന സ്ഥാനം വിശുദ്ധനെന്നാണ്. വിശുദ്ധനെന്നാണ്. നീ കയറി പരിശുദ്ധനാകരുത്. എവിടെങ്കിലും ഇരുന്ന് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു നല്ല മനസാക്ഷിയുടെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്കൊരു ഓർമ്മക്കുറിപ്പായിരിക്കട്ടെ. നീ ഒരിക്കലും പരിശുദ്ധൻ എന്നുള്ള പേരെടുക്കരുത്. നിന്റെ സഭയുടെ നേതാവിനെ പരിശുദ്ധൻ എന്ന് നീ പറയുകയും ചെയ്യരുത്. ഈയിടെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു ഒരാൾക്ക് റോമിലെ മാർപ്പാപ്പ ഒരു സ്ഥാനം കൊടുത്തു, നമ്മുടെ കേരളത്തിലുള്ള ഒരു സഭയുടെ മേലധ്യക്ഷന്. എന്ത് സ്ഥാനം കൊടുത്തോട്ടെ, എനിക്കതിൽ പ്രയാസമൊന്നുമില്ല. എന്നാൽ ആ സ്ഥാനം എന്തെന്ന് കേട്ടപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അത്യുന്നതൻ, ഉന്നതൻ എന്ന് പറഞ്ഞിരുന്നു ഞാൻ ക്ഷമിച്ചേനെ. ഞാന് ഇന്നുവരെയും പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഉന്നതനും ഇതേ ഒരു ഉന്നതനും അവർക്കും ഇതേ ഒരത്യുന്നതനും ഒരത്യുന്നതനെ ഉള്ളെന്ന് ഞാൻ ധരിച്ചത് മനോരമയെ ഞാൻ വായിച്ചു. ഇവിടുന്ന് ഒരു അത്യുന്നതൻ അങ്ങോട്ട് പോയെന്ന്. അപ്പൊ എന്റെ ഭാവന ഇങ്ങനെ പോയി, അത്യുന്നതനാക്കിയവൻ എന്ത് വൈകരനായിരിക്കും. സുഹൃത്തെ, ഞാൻ നിന്നെ സുഹൃത്തെ എന്നാ വിളിക്കുന്നത്. നീ മടങ്ങി വരണം. നീ ദൈവം ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ദൈവദർശനം ശരിയാണെങ്കിൽ ബാക്കിയെല്ലാം ശരിയാകും. ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ വൈദലോ കർത്താവ് ഒരിക്കൽ ഒരു യോഗത്തിൽ ഒരാൾ വായിച്ചാ, ഞാൻ ഇടയ്ക്ക് കളിയാക്കല്ല, ധൃതിയിലങ്ങ് വായിച്ചതാ. ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും താണുള്ള സിംഹാസനത്തിനല്ല, ഉയർന്നും താണുള്ള സിംഹാസനം അല്ല, പിന്നെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം. ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ അവന്റെ സിംഹാസനം കാലിയായിട്ട് കിടക്കുകയാണ്. ആ രാജകൊട്ടാരത്തിൽ നിങ്ങൾ കയറിച്ചല്ല, ഉസ്സിയാ രാജാവിന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്നാൽ എസയ്യാവ് ദർശനം കണ്ടപ്പോൾ ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചതാണോ എന്ന് എനിക്കറിയില്ല, അതോ പ്രാർത്ഥിച്ചപ്പോൾ ആലയത്തിന്റെ പശ്ചാത്തലം പോലെ അവിടെ വെളിപ്പെട്ടതാണോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ താൻ ഒരു കാഴ്ച കണ്ടു, ഉയർന്നും പൊങ്ങിയുള്ള ഒരു സിംഹാസനത്തിന്മേൽ ദൈവം ഇരിക്കുന്നു, അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നു, സറാഫുകൾ അവന് ചുറ്റും നിൽക്കുന്നു. വൈദവേ, ഈ സറാഫുകളെ ഒരു നിമിഷം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്ക്, ആറ് ചിറകൾ ഓരോ സറാഫിനും ഉണ്ട്. പെണ്ണല്ലേ, ഞാൻ അങ്ങനെ അങ്ങ് പറയുന്ന ഒരാളാ. ഇന്നത്തെ പെന്തക്കോസുകാർക്ക് ആറ് ചിറക് കൊടുത്താണ്ടല്ലോ, ആറ് കൊണ്ടും പറക്കും, ആറ് മീശി പറക്കും, വേണേ രണ്ടെണ്ണം കൂടെ വെച്ച് കെട്ടാൻ നോക്കും. എന്ന എസയ്യാവ് കണ്ട ദർശനം അതല്ല, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നു. ആ പറക്കലിന് ഒരു പ്രത്യേകത ഉണ്ട്, ഒരുത്തൻ പക്കൽ ഒരുത്തൻ, ഒരു സറാഫ് വേറൊരു സറാഫിന്റെ അടുക്കലേക്കാ പറക്കുന്നത്. ഇന്നത്തെ സറാഫുമാരുടെ പറക്കൽ എങ്ങനെയാണെന്നറിയാവോ? അറിഞ്ഞോ? സൈക്കോളജി പഠിച്ച ആൾക്കറിയാം, വിഷയം പറയാതെ അറിഞ്ഞോ എന്ന് പറയുന്നത് ഭയങ്കര പ്രയോഗമാണ്, ജിജ്ഞാസ വർദ്ധിപ്പിക്കുകയാണ്. അറിഞ്ഞോ? ഇല്ല. അവക്ക് പറ്റിയത്, അവന് പറ്റിയത്. അപ്പൊ കേൾക്കാനായിട്ട് കാതുകൾ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുക. സാറാബുകൾ അതല്ല ചെയ്യുന്നത്, അവർ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ അവരുടെ സ്വന്തം കാര്യം ഒന്നും പറയാനില്ല, വേറൊരു സറാബിനെ കുറിച്ചും അവർക്കൊന്നും പറയാനില്ല. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധ ദൈവത്തെ കുറിച്ച് മാത്രമേ അവർക്ക് പറയുവാനുള്ളൂ. അവിടെയാണ് ആരാധന വെളിപ്പെട്ട് വരേണ്ടത്. വൈദലോ പ്രിയ കുഞ്ഞഭിഭാഷ പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റുന്നത് നല്ലതാ, ചിലതൊക്കെ അതിൽ മാറ്റേണ്ട പറഞ്ഞാൽ ഞാൻ പറയാം. തമ്മി തമ്മി കാണുന്നുണ്ടേ ഈ മറ്റൊരുത്തന്റെ കാര്യം പറയുന്ന അങ്ങ് നിർത്തണം. ഞാനാണ് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാവല്ലോ, വളരെ ശാന്തനായൊരു മനുഷ്യൻ. ചിലത് എന്റെ അടുക്ക വന്ന്, നിങ്ങളുടെ അടുക്കലും വരുമായിരിക്കും, വന്ന് ഇങ്ങനെ ആ പറയുന്നു നോക്കിയാൽ എന്നാ പിന്നെ, ഞാൻ ചെല്ലോട് വരെ ഒന്നുമില്ല. ഇപ്പൊ എവിടെയാ, ഇപ്പൊ എവിടെയാ? മാനേഴ്സ് ആൻഡ് എറ്റിക്കറ്റ് പഠിക്കണം ആദ്യമായിട്ട്. വൈദലോ ആദിമ വിശുദ്ധന്മാർ തമ്മിൽ തമ്മിൽ കാണുന്നുടനെ അവർക്ക് ദൈവത്തെക്കുറിച്ച് പറയാനുണ്ടായിരുന്നു, യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ അവർക്ക് പങ്കുവയ്ക്കുവാനുണ്ടായിരുന്നു. കുറഞ്ഞപക്ഷം ഉണർവിന്റെ കാലങ്ങളിൽ തമ്മിൽ തമ്മിൽ കാണുന്നുടനെ സഹോദര സഹോദരി രക്ഷാനിർണയം പ്രാപിച്ചതാണോ, ദൈവത്തിന്റെ വൈദ്യതായി തീർന്നോ എന്നൊക്കെ ആയിരുന്നു അന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് തമ്മിൽ കണ്ട ഉടനെ ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. നീ ദൈവഭാഗത്തേക്ക് മടങ്ങി വരണം, നീ ഒരു ക്രിസ്തുവിന്റെ സംസ്കാരം പ്രാപിക്കണം. വൈസലോ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നൊരു വാക്യം എടുത്ത് ദീർഘമായിട്ട് പ്രസംഗിക്കാൻ അല്ല വാസ്തവത്തിൽ ഞാൻ ശ്രമിക്കുന്നത്, ജനറലായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. ക്രിസ്തുവിന്റെ ജീവൻ പ്രാപിക്കുന്നതാണ് ടു റിവൈവ്, വീണ്ടും ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പണ്ട് ഇവിടെ സ്ഥലം പറയുന്നില്ല, ഒരു കാത്തിരിപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ ആ യോഗത്തിൽ അന്ന് വൈകിട്ടത്തെ കൺവെൻഷൻ ഞാനാണ് പ്രസംഗിക്കുന്നത്, എവിടെ ഞാൻ പറയില്ല. അവിടെ ചെന്നപ്പോൾ അതിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, ഇവിടെ ഈ ദിവസങ്ങളിലൊക്കെ ഓരോരുത്തർക്കെല്ലാം ഓരോ അഭിഷേകമൊക്കെ കിട്ടി, പരിശുദ്ധാത്മാവിനെയൊക്കെ പ്രാപിച്ചു, എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, ഇന്ന് ഞാൻ ഏതെങ്കിലും ഒരു ആത്മാവിനെ പ്രാപിച്ച ഇവിടുന്ന് പോകുള്ളൂ. ഞാൻ അച്ഛനോട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യരുതെന്ന് പറയും, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ അല്പം താമസിച്ചാലും കുഴപ്പമില്ല, എന്നാലും ഏതെങ്കിലും ആത്മാവിനെ പ്രാപിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. ദൈവാത്മാവിന് വിധേയരാകണം നമ്മൾ, നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിക്കേണ്ടത്. ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുന്നതിന് മുമ്പേ നമ്മൾ യേശു ക്രിസ്തുവിനെ പ്രാപിക്കണം. ക്രിസ്തുവിൽ കൂടെയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ റോമാലേഖനം 8-ാം അധ്യായം ഒന്ന് തുറന്നു വെച്ച് നമുക്കൊന്ന് സംവാദിക്കാം. പൗലോസ് അവിടെ തുടങ്ങുന്നത് ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ലെന്നാണ്, ക്രിസ്തുവുമായിട്ടാണ് ആദ്യം പരിചയപ്പെടുന്നത്. അതിന് ഞാനൊരു കല്യാണത്തിന്റെ ഉദാഹരണം പറയാറുണ്ട്. ഒരു പെൺകുട്ടി വേദിയിൽ നിൽക്കുമ്പോൾ, പ്രൈസലോ നമ്മളെല്ലാം കണ്ടിട്ടുള്ള കാര്യമല്ലേ, ആ മുമ്പിൽ നിൽക്കുന്ന പുരുഷനുമായിട്ടുള്ള ബന്ധത്തിലാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. പ്രൈസലോ ശുശ്രൂഷ നടത്തുന്ന കാർമികനും ചോദിക്കുന്നത് ഇവനെ സ്വീകരിക്കാൻ നിനക്ക് മനസ്സാണോ എന്നാണ്. സത്യം പറഞ്ഞാൽ ആ വ്യക്തിയുമായിട്ടാണ് ഈ പെൺകുട്ടി ബന്ധപ്പെടുന്നത്. എന്നാൽ ആ വ്യക്തിയുടെ കെയർ ഓഫിൽ ഒരു പുതിയ വീട്ടിൽ ചെന്നപ്പോ ഉണ്ടല്ലോ അളിയന്മാര് നാത്തുമാര് ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട്. അതെല്ലാം നീ കോൺട്രാക്ട് നടത്തിയ ഈ പുരുഷന്റെ കെയർ ഓഫിലാണ്. സംശയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്ക്, റോമാലേഖനം 8-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിൽ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അതിന്റെ താഴേക്ക് വരുമ്പോൾ ദൈവം അനുകൂലമെങ്കിൽ ആര് പ്രതികൂലം? ക്രിസ്തു നിന്റെ സ്വന്തമായി കഴിഞ്ഞാൽ ദൈവം നിനക്ക് അനുകൂലമായി കഴിഞ്ഞു. ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിനക്ക് ദൈവത്തെ അനുകൂലമാക്കുവാൻ സാധ്യമല്ല. ഇപ്പൊ ത്രിയേകത്വത്തിൽ രണ്ടുപേരെ കിട്ടിയല്ലേ, മൂന്നാമത്തെ ആളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തമായി സ്വീകരിച്ച വ്യക്തിയെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിനക്ക് അനുകൂലമായിരിക്കുന്നു. ഇതാണ് ദൈവിക ബന്ധം എന്ന് പറയുന്നത്. ഈ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒന്ന് പറയാൻ ഞാൻ അങ്ങ് ബന്ധപ്പെടുക. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ ഒന്ന് പരിഷ്കരിച്ച് ഒന്ന് നന്നാക്കി എടുക്കുന്നതല്ല വീണ്ടും ജനനം എന്ന് പറയുന്നു. ഈ പണ്ട് ആരാണ്ട് പ്രസംഗിച്ചതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എവിടെയാന്ന് എന്നോട് ചോദിക്കരുത്, ഇങ്ങനെ കേട്ടിട്ടുള്ളതാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അതെ വീഞ്ഞില്ലാതെ വന്നപ്പോൾ ആരോ യുക്തിവാദികളാ ഇങ്ങനെ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് യേശു അവിടെ പച്ചവെള്ളം മീഞ്ഞാക്കൊന്നും അല്ല ചെയ്തത്, പിന്നെ അവിടെ ഉള്ളിലുള്ള പഴയ പാത്രത്തിൽ മട്ടൊക്കെ കിടന്ന് എല്ലാം കൂടെ വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ ഒരു വിധത്തിൽ അത് ശരിയാക്കി എടുത്തെന്ന് ഇങ്ങനെ ആരോ വ്യാഖ്യാനിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. വീണ്ടും ജനനം പ്രാപിക്കുക, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ പഴയ ജീവിതത്തിന്റെ കൂടെ ജീവന്റെ കൂടെ കുറച്ച് ദൈവകരോടെ ചേർത്ത് ഒരു മിക്സ് ഉണ്ടാക്കിയത് നല്ല. അതിന്റെ അർത്ഥം ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ്, പുതിയ സൃഷ്ടിയാണ്. പഴയത് മുഴുവൻ കഴിഞ്ഞുപോയി, കണ്ടാലും സകലതും പുതിയതായി തീർന്നിരിക്കുന്നു. ഒരാൾ വീണ്ടും ജനിക്കുമ്പോൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുമ്പോൾ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആദാമ്യ ജീവിതം അത് കംപ്ലീറ്റ് മാറിയിട്ട് പുതുമനുഷ്യനെ ധരിക്കുകയാണ്. ഈ പുതുമനുഷ്യനും പഴയ മനുഷ്യനുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ നമ്മളിൽ ജനിച്ച ഈ ക്രിസ്തുവാകുന്ന ഈ പുതുമനുഷ്യൻ വളരണം. നമ്മുടെ ഓരോ കൺവെൻഷൻ കൊണ്ട് സാധിക്കേണ്ടത് നമ്മൾ വളർച്ച പ്രാപിക്കണം. ഈ വളർച്ചയുടെ മാക്സിമം എന്താ ചോദിച്ചാൽ ക്രിസ്തുവിനോളമായി തീരുക എന്നുള്ളതാണ്. പൈസലോ ഞാന് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുമ്പോഴെല്ലാം യേശുവിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹം യേശു ക്രിസ്തുവിനാൽ ലഹരി പിടിച്ച ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം യേശു ക്രിസ്തുവിനെ അനുഗമിക്കണമെന്ന് പറയുന്ന ആളായിരുന്നു, യേശു ക്രിസ്തുവിനെ അനുകരിക്കണമെന്ന് പറയുന്ന ആളായിരുന്നു. പ്രൈസലോ തന്റെ ലേഖനം മുഴുവൻ യേശുവിനാൽ നിറയപ്പെട്ടു നിൽക്കുകയാണ്. നമ്മുടെ ഈ ഭാരതത്തിൽ കുക്കുസാഹിബിനെ നമ്മളാരും നേരിൽ കണ്ടവരില്ലല്ലോ, എങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള കേൾവി നമുക്കൊക്കെ ഒത്തിരി സന്തോഷം നൽകുന്നതാണ്. അതുപോലെ നമ്മുടെ ഭാരതത്തിൽ ഭാരതീയനായിട്ട് ജനിച്ച് ഇവിടെ തന്നെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് കടന്നുപോയ ഒരു വ്യക്തി, അദ്ദേഹം ഇന്ന് ജീവനോടെ ഉണ്ടോ അതോ അദ്ദേഹം നിത്യതയിലേക്ക് പോയോ എന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമായിരിക്കുന്നു. അതേ ഭക്തനായ സാധു സുന്ദർ സിംഗ്. വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ അദ്ദേഹം നമ്മുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തെ കണ്ടവർക്കെല്ലാം ക്രിസ്തുവിനോട് ഇടപെട്ടതുപോലെ അനുഭവപ്പെട്ടെന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ സമയപരിമിതിക്കുള്ളിൽ ഇരിക്കാം. ഒരു പുസ്തകം മാർത്തോമാസഭ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്, അതെൻ്റെ കളക്ഷനിൽ ഉണ്ടായിരുന്നു, പോയിട്ടിരുന്ന അതിൻ്റെ ഓർമ്മ ഇല്ലേ തന്നെ ബുക്ക് സ്റ്റോളിൽ നിന്ന് മേടിക്കാതെ. വർഷങ്ങൾക്ക് മുൻപ് സാധു സുന്ദർ സിംഗ് മാരാമൻ കൺവെൻഷൻ്റെ ഒരു വർഷത്തെ പ്രസംഗകനായി മുഖ്യ പ്രസംഗകനായിട്ട് വന്നിരുന്നു. അന്ന് ഇപ്പോഴത്തെ സ്ഥലത്തല്ല, ആറന്മുള ക്ഷേത്രത്തിൻ്റെ അടുത്ത് അന്ന് ആ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത്. ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്, ഇദ്ദേഹം സന്ധ്യാസമയം മാത്രം സ്റ്റേജിൽ വന്ന് ദൂത് പറയും, പകൽ മുഴുവൻ ഒരു കുടിൽ കെട്ടി കൊടുത്തിട്ടുണ്ട് ആ മണപ്പുറത്ത്, അവിടെ അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ എവിടെങ്കിലും അത്യാത്മീയ ശക്തിയുള്ള ആരെങ്കിലും വന്നെന്ന് കേട്ടാൽ ഓടിയെത്തുന്ന ഒരു നല്ല പാരമ്പര്യമുള്ള ഒരു നാടാണല്ലോ നമ്മുടെ നാട്. ആ കാര്യത്തിൽ നമ്മൾ ഹൈന്ദവരായിട്ടുള്ള ആളുകളെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. എവിടെയെങ്കിലും ഈശ്വര ചൈതന്യമുള്ള ഒരാൾ വന്നെന്ന് കേട്ടാൽ അവർ ഓടിയെത്തും, പ്രത്യേകിച്ച് അവരുടെ സ്ത്രീകൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഒരു വിശുദ്ധനായൊരു മനുഷ്യൻ, ഒരു ഭക്തനായ ഒരു സന്യാസി വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്നത് കേട്ടിട്ട് ഒത്തിരി സ്ത്രീകൾ വന്ന് ഇദ്ദേഹത്തിൻ്റെ കുടിയിൽ വളഞ്ഞു നിന്നു. എന്തിന്? അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന മാർത്തോമാസഭയിലെ ഒരു അച്ഛൻ, അച്ഛനോട് അവർ ഈ വിവരം പറഞ്ഞു. അച്ഛൻ ചെന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു. ഒന്ന് ഇദ്ദേഹം ഈ അച്ഛനോട് ചോദിച്ചു, അവരെന്തിനാ വന്നെന്ന് ചോദിച്ചു. അങ്ങനെ ഒന്ന് കാണാനാന്ന് തോന്നുന്നു. നമ്മളാണെങ്കിൽ കുടിലിൻ്റെ കാല് തല്ലി പൊളിച്ച് കയറി ഇറങ്ങി ചാടിച്ചു. ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ലേ, എന്നാ താമസിച്ചു പോയത്. അദ്ദേഹത്തിന് മുഖം വാടിയെന്ന് അദ്ദേഹത്തേക്ക് കയറി വളരെ നിർബന്ധിച്ച് ഈ അച്ഛൻ ചെന്ന അപേക്ഷാ രൂപത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, അവരെത്ര നേരമായി ഈ പൊരിവെയിലിൽ നിൽക്കുന്നു, അവരൊരു വാക്കങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് പറഞ്ഞു. ഒടുവിൽ അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ ഇറങ്ങി വന്നു. അടുത്ത് നിങ്ങൾ കേൾക്കണം, ഓടി ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ അവർ വീഴുകയും ഭക്തി പ്രകടനമൊക്കെ നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിനെ തടഞ്ഞുകൊണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നെന്ന് ചോദിച്ചു. അങ്ങേ ഒന്ന് കണ്ട് അനുഗ്രഹം പ്രാപിച്ച് പോകാനാന്ന് പറഞ്ഞു. അടുത്ത വാചകം കേട്ടോണം, ബെന്തിക്കോസുകാരൊക്കെ അത് കേട്ട് പഠിച്ചോണം, എന്നെ കണ്ടത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, എന്നാൽ എന്നെ ഇന്നത്തെ അവസ്ഥയിൽ ആക്കിയ ഒരാളുണ്ട്, ആ ആളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മറച്ചിട്ട് തന്നെ താനാക്കിയ യേശുവിനെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. മിഷൻ സ്കൂളിൽ നിന്ന് ബൈബിള് കിട്ടിയ സമയം തന്നിൽ അടിഞ്ഞുകിടന്ന ആ മതഭ്രാന്തിന്റെ അടിസ്ഥാനത്തിൽ തൻ ബൈബിള് തീ കത്തിച്ചു സുന്ദർസിംഗ് ചെറുപ്പത്തിൽ. എന്നിട്ട് നിരാശനായി പഞ്ചാബ് മെയിൽ എന്ന് പറഞ്ഞ് തീവണ്ടി തൻ്റെ വീടിന്റെ മുമ്പിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ പാളത്തിൽ കിടന്ന് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ തൻ്റെ വീട് തീ കത്തി നശിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ പിതാവൊക്കെ അതിനകത്ത് ഉറങ്ങുന്നുണ്ട്, എൻ്റെ പിതാവിനെ രക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് വന്ന് എനിക്ക് ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ച് താൻ അവിടെ ഓടിച്ചെന്നപ്പോൾ അവിടെ തീയില്ല, അവിടെ ഒരു അഗ്നി ഇങ്ങനെ പ്രകാശിക്കുന്ന പോലെ തോന്നുകയാണ്. അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ രൂപം, യേശു തന്നെ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? അപ്പോൾ തനിക്ക് മനസ്സിലായി താൻ യേശുവിൻ്റെ തിരുവചനം കത്തിച്ചു കളഞ്ഞ പാപം യേശു തന്നെ ഓർപ്പിക്കുകയായിരുന്നുവെന്ന്. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ താൻ യേശുവിന് അധീനനായി തീർന്നു. അത് കഴിഞ്ഞ് താൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ട്രെയിനും പാസ് ചെയ്തു പോയി. അത്ഭുതകരമായ ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. നമ്മൾ യേശുവിനെ കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചവരായിരിക്കണം. ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ എനിക്ക് പോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ തന്നെ, അത് ആ പുസ്തകത്തിൽ തന്നെയാണ് വായിച്ചത്, എൻ്റെ ഓർമ്മ. അദ്ദേഹം ഇംഗ്ലണ്ടിൽ രണ്ടു മൂന്ന് ദിവസം താമസിച്ചു. പ്രൈസലോ, നമ്മളൊക്കെ ആണെങ്കിൽ ആ ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുമല്ലോ. ഇദ്ദേഹം ആ വീട്ടിൽ ചെന്ന് ഒതുങ്ങി ഒരു ഗസ്റ്റ് റൂമിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് സമയം ചെലവഴിച്ചു. ആ വീട്ടിലെ ഒരു കൊച്ചു പെൺകുട്ടി ക്ലാസ് ടൈം കഴിഞ്ഞ് ഓഫ് ടൈമിൽ വീട്ടിൽ വന്നു. അപ്പൊ അവരുടെ മമ്മി പറഞ്ഞു, മോളെ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, നിനക്ക് കാണണമെന്ന് ചോദിച്ചു. ആ കൊച്ചി എന്ന് നോക്കിയപ്പോ കണ്ണുമൊക്കെ അടച്ച് ഒരു തലപ്പാവുകാരൻ മുഖരവുമൊക്കെ ഉള്ള ഒരാൾ ഇങ്ങനെ മേലോട്ട് തല ഉയർത്തി ഇരിക്കുന്നു. അദ്ദേഹം കണ്ണ് തുറന്നിട്ട് രണ്ട് വാക്ക് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ച് ഈ കുട്ടി കാത്തു നിന്നിട്ട് അദ്ദേഹം കണ്ണു തുറന്നില്ല. രണ്ടാമത്തെ ദിവസവും ഇത് തന്നെ, അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ കുട്ടി ദുഃഖിതയായി കടന്നുപോയി. അടുത്ത് കേൾക്കുക, മൂന്നാമത്തെ ദിവസം അവൾ കടന്നു വന്നപ്പോൾ അവൾ ആ മുറിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. ഉടനെ ഈ വന്നത് ആരാണെന്നോ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു കൊച്ചുകുട്ടിയാണ്. യേശുവിനെ കുറിച്ച് മാത്രം അവൾ കേട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അവൾ വിതുമ്പിക്കൊണ്ട് അവളുടെ അമ്മയോട് ചോദിച്ച ചോദ്യം നിരാത്ത് നിങ്ങൾ കേൾക്കണം, മമ്മി നമ്മുടെ വീട്ടിൽ വന്ന ജീസസ് എവിടെ പോയെന്ന് നിങ്ങൾ കേൾക്കണം. ഇതിൽ കൂടുതൽ ഒരു സാക്ഷ്യം പ്രാപിക്കണോ? സ്റ്റേജ് ഇളക്കണോ? പ്രൈസലോ ബഹളം വല്ലതും ഉണ്ടാക്കണോ? ഇടപെട്ടില്ല, കണ്ടതേ ഉള്ളൂ. ജീസസിന്റെ രൂപമാണ് ഈ കൊച്ചു പൈതലിന്റെ ഹൃദയത്തിൽ പതിഞ്ഞത്. നമുക്കൊക്കെ പറ്റിയിരിക്കുന്ന കുഴപ്പം എന്നാന്നറിയാവോ? നമ്മളൊക്കെ ഒരു വീട്ടിൽ ചെന്ന് നിറഞ്ഞു നിന്നേച്ച് പോയി കഴിയുമ്പോൾ ആ വീട്ടിലെ ഒരാൾ ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നു, ആ അവൻ എവിടെയോട്ടാ പോയെന്ന്, അവൻ ഏത് വഴിയാ പോയെന്ന് നമുക്കൊന്ന് തിരക്കണമെന്ന്. കാരണം നീ ആ താമസിച്ച സമയം കൊണ്ട് നീ ഒരു ഇംപ്രഷൻ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുക. നമ്മൾ യേശുക്രിസ്തുവിനെ ഉൾക്കൊണ്ടവരാണെങ്കിൽ യേശുവിന്റെ ചിന്തകൾ, യേശുവിന്റെ വായിലെ വാക്കുകൾ, യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ കാരുണ്യം, ചുരുക്കി പറഞ്ഞാൽ ഐ ബട്ട് നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ്, ഞാൻ അല്ല ക്രിസ്തുവത്രേ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ എന്നോടും ചോദിക്കുന്നു, നിങ്ങളോടും ചോദിക്കുന്നു, ഞാൻ അല്ല ക്രിസ്തുവത്രേ ഇവിടെ ജീവിക്കുന്നത് എന്ന് നമ്മളെ ഹനിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനത്ത് ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? എങ്കിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും പറ്റിയിരിക്കുന്ന കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ആത്മാവിൽ റേസ് ആയി നിൽക്കുന്ന കുറെ സമയമുണ്ട്, അത് കഴിയുമ്പോൾ നമ്മൾ ഡിമ്മാവും. ഈ യോഗമൊക്കെ നല്ല ക്ലൈമാക്സ് നിൽക്കുന്ന സമയത്ത് യേശു വരികയാണെങ്കിൽ നമ്മൾ ചേർക്കപ്പെടും. ഇടവേളയിലാണെങ്കിൽ എനിക്ക് സംശയമാണ്. പ്രൈസ് തല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എവരിവേർ ആൻഡ് ഓൾവേസ്, എല്ലായിടത്തും എല്ലാ സമയത്തും ക്രിസ്തുവായി ജീവിക്കുക. ക്രിസ്തുവിന് വേണ്ടി പ്രതിഷ്ഠിച്ച വ്യക്തി ക്രിസ്തുവായിട്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണപ്പെടട്ടെ. അങ്ങനെ ക്രൈസ്റ്റ് ലൈക്കായിട്ടൊക്കെ ജീവിച്ച് കടന്നുപോയവരാണ് കുക്ക് സായിപ്പ്, പിന്നെ അതിനു മുമ്പ് എത്രയോ വിശുദ്ധന്മാരൊക്കെ കടന്നുപോയി. അവരുടെ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ ആളുകൾ അറിയാതെ ശിരസ് വണക്കുകയാണ്. നമ്മുടെ ഈ 2013 കൺവെൻഷൻ നിമിത്തം അങ്ങനെ ക്രിസ്തു സമാനരായ കുറെ പേരെന്നല്ല, എല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിൽ ഒരു രൂപാന്തരം വരട്ടെ. മുമ്പേ കേട്ടല്ലോ, ശിരസും ഉടലും തമ്മിൽ, എന്റെ ഭാവന തെറ്റിപ്പോന്ന് ക്ഷമിക്കണം, സായിപ്പിന്റെ തല, നമ്മുടെ ഹെഫ്നർ സായിപ്പ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ ആ നല്ല നിറവും ഒക്കെയുള്ള ആ ശിരസും ഒരു നീഗ്രോയുടെ ശരീരവും കൂടെ ചേർന്നാൽ എങ്ങനെയായിരിക്കും? അതുകൊണ്ട് ശിരസിന്റെ യോഗ്യത തന്നെ ആയിരിക്കണം ശരീരത്തിൻ്റെ, യേശു ക്രിസ്തു ആകുന്ന ശിരസിന്റെ യോഗ്യത തന്നെ ആയിരിക്കണം സഭയാൻ ശരീരത്തിൻ്റെതും. അത് ഈ ദിവസങ്ങളിൽ ഏറ്റുവാങ്ങാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ വിജയിച്ചു. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുകയും തനിക്ക് സമാനരായവരെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. നമുക്ക് ആ കാര്യം ഒന്ന് പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലെ പ്രാർത്ഥനയും ചൊല്ലി നമുക്കത് അത് സാധ്യമാക്കാം. ആമേൻ. കർത്താവായ യേശുവേ വരണമേ എന്ന്, കർത്താവിനെ പോലെ അവനെ സ്വീകരിക്കാൻ പാകമാക്കി നമ്മളെ തന്നെ ഒരുക്കി വെച്ചിട്ട് വേണം കർത്താവെ വരുവാൻ എന്ന് പ്രാർത്ഥിക്കുവാൻ. അതിന് ദൈവം നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കേട്ട വചനങ്ങളെല്ലാം നിങ്ങൾ ധ്യാനിക്കണം. ഇത് ഞങ്ങൾക്ക് ഉപകാരമായി തീർന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവങ്ങൾ അവരുടെ വലങ്കരങ്ങളെ ഉയർത്തി എല്ലാവരും ദൈവത്തെ എന്ന് സ്തുതിച്ചാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുവദിക്കുക.